ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ബഹുജനങ്ങളെ അണിനിരത്തി മാലിന്യമുക്തം നവകേരളം പദ്ധതി ഊർജിതമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനം. മുനമ്പം ഭൂമി പ്രശ്നം പഠിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച് സംസ്ഥാന സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. സംസ്ഥാനത്തെ ഐടിഐകളിൽ ശനിയാഴ്ച അവധിയും ആർത്തവ അവധിയും പ്രഖ്യാപിച്ച് മന്ത്രി വി ശിവൻകുട്ടി. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറേൻ സത്യപ്രതിജ്ഞ ചെയ്തു. ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് സമാപനം. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഒരു പ്രമുഖ വ്യവസായ ഗ്രൂപ്പിനെതിരായ കൈക്കൂലി ആരോപണം ഉയർത്തിയായിരുന്നു പ്രതിഷേധം. പ്രതിപക്ഷം അംഗങ്ങൾ മുദ്രാവാക്യവുമായി നടുത്തളത്തിൽ ഇറങ്ങിയതോടെ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. വയനാട് എംപി പ്രിയങ്കാ ഗാന്ധിയുടെ ലോക്സഭാംഗമായുള്ള സത്യപ്രതിജ്ഞയ്ക്കും പാർലമെന്റ് ഇന്ന് വേദിയായി. ഭരണഘടന ഉയർത്തിപ്പിടിച്ചായിരുന്നു സത്യപ്രതിജ്ഞ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ബഹുജനങ്ങളെ അണിനിരത്തി മാലിന്യമുക്തം നവകേരളം പദ്ധതി ഊർജിതമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച യോഗത്തിൽ തീരുമാനം. വാർഡിലെ നിർവഹണ സമിതികൾ ചേർന്നാവും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ സംരംഭകരുടെ നൂതന സാങ്കേതിക വിദ്യകൾക്ക് സാങ്കേതിക അനുമതി ലഭ്യമാക്കാനുള്ള കാലതാമസം പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കാനും യോഗം തീരുമാനിച്ചു. ദ്രവ മാലിന്യ സംസ്കരണം പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകാനും തീരുമാനമായി. കേരളത്തിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം തൊഴിൽ തേടുന്നവർക്കിടയിൽ വർദ്ധിച്ചു വരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയിൽ കഴിഞ്ഞ 8 വർഷങ്ങളിൽ വലിയ മാറ്റമുണ്ടായതായും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സംഘടിപ്പിക്കുന്ന ഹഡിൽ ഗ്ലോബൽ 6ാം പതിപ്പിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം കോവളത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി.
കേരള കോൺട്രിബ്യൂട്ട്സ് ആൻ ഇംപ്രസീവ് 3.8% ടു ഇന്ത്യാസ് ജി ഡി പി ഡെസ്പൈറ്റ് ഹാവിംഗ് ഓൺലി 1.18% ഓഫ് ദ കൺട്രീസ് ലാൻഡ് ഏരിയ. ദ സ്ട്രെസ് ഫോർ സ്പേസ് ഈസ് ഫെൽറ്റ് ഇൻ അവർ ഐടി പാർക്സ് ടു ടൈഡ് ഓവർ ക്രഞ്ച്. കേരള ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് ദ ഇന്നോവേറ്റീവ് ലാൻഡ് പൂളിംഗ് മോഡൽ. വി ഹോപ്പ് ദാറ്റ് ദിസ് along with the work near home centers will ensures adequate space for tech companies and startups.
2024 ൽ കേരളത്തിൽ 6100 സ്റ്റാർട്ടപ്പുകളാണ് ഉള്ളതെന്നും 62,000 പേർക്ക് തൊഴിൽ നൽകാൻ ഇതിലൂടെ സാധിക്കുന്നതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുനമ്പം വഖഫ് ഭൂമി പ്രശ്നം പഠിക്കാനും സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ ശുപാർശ ചെയ്യുന്നതിനും ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച് സംസ്ഥാന സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. വസ്തുവിന്റെ നിലവിലെ കിടപ്പ്, സ്വഭാവം, വ്യാപ്തി എന്നിവയും ഭൂമിയിലെ ശരിയായ താമസക്കാരുടെ അവകാശങ്ങൾ സ്വീകരിക്കാൻ സർക്കാർ തലത്തിൽ സ്വീകരിക്കേണ്ട നടപടികളും കമ്മീഷന്റെ പരിഗണനാ വിഷയത്തിൽ ഉൾപ്പെടുന്നു. ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സപ്ലിമെന്ററി കരാറിൽ സംസ്ഥാന സർക്കാരും അദാനി പോർട്ട് ലിമിറ്റഡും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒപ്പുവച്ചു. തുറമുഖ പദ്ധതിയിൽ നിന്നും സംസ്ഥാന സർക്കാരിന് 2034 മുതൽ വരുമാന വിഹിതം ലഭിച്ചു തുടങ്ങുമെന്ന് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു. തുറമുഖത്തിന്റെ മുഴുവൻ ഘട്ടങ്ങളും 2028 പൂർത്തീകരിക്കും. സംസ്ഥാനത്തെ ഐടിഐകളിൽ വനിതാ ട്രെയിനികൾക്ക് മാസത്തിൽ 2 ദിവസം ആർത്തവ അവധി അനുവദിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി. എല്ലാ ശനിയാഴ്ചയും ഐടിഐകൾക്ക് അവധി അനുവദിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതുമൂലം പരിശീലന സമയം നഷ്ടപ്പെടുന്നത് ഒഴിവാക്കുന്നതിനായി ഐടിഐ ഷിഫ്റ്റുകൾ പുനർനിശ്ചയിച്ചു. ആലപ്പുഴയിൽ നവജാത ശിശുവിന്റെ വൈകല്യം നേരത്തെ കണ്ടെത്തിയില്ലെന്ന പരാതിയിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം നടത്തുമെന്ന് മന്ത്രി വീണ ജോർജ്. സ്കാനിംഗ് സെന്ററിനെപ്പറ്റിയും അന്വേഷണം നടത്തും. വീഴ്ച കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. സംഭവത്തിൽ 4 ഡോക്ടർമാർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. എറണാകുളത്ത് വിനോദയാത്രയ്ക്ക് പോയ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്ത സംഭവത്തിൽ ഭക്ഷണം നൽകിയ സ്ഥാപനത്തിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥികളെ ഇന്ന് ഡിസ്ചാർജ് ചെയ്തു. കോഴിക്കോട് കാരുണ്യതീരം സ്പെഷ്യൽ സ്കൂളിൽ നിന്നും വിനോദയാത്ര പോയ സംഘത്തിലെ 85 പേരാണ് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ചികിത്സ തേടിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറേൻ സത്യപ്രതിജ്ഞ ചെയ്തു. റാഞ്ചിയിൽ നടന്ന ചടങ്ങിൽ ഗവർണർ സന്തോഷ് കുമാർ ഗാംഗ്വാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയ നേതാക്കൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സന്നിഹിതരായി. 55th ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് സമാപനം. ശ്യാമപ്രസാദ് മുഖർജി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് വർണ്ണാഭമായ സമാപന ചടങ്ങ്. മികച്ച ചിത്രത്തിനുള്ള സുവർണമയൂരം ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ പ്രഖ്യാപിക്കും. വിവിധ രാജ്യങ്ങളിൽ നിന്നായി 180 ചിത്രങ്ങളാണ് ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ചത്. ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തർ ഇനി മുതൽ പ്ലാസ്റ്റിക് ബോട്ടിലിൽ വെള്ളം കൊണ്ടുവരേണ്ടതില്ല. തീർത്ഥാടകർക്കായി വഴിനീളെ കുടിവെള്ള കിയോസ്കുകൾ സ്ഥാപിച്ച് ഇക്കൊല്ലത്തെ തീർത്ഥാടനകാലം സുഗമവും പ്ലാസ്റ്റിക് മുക്തവുമാക്കിയിരിക്കുകയാണ് സംസ്ഥാന വാട്ടർ അതോറിറ്റി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
പ്ലാസ്റ്റിക് കുപ്പികളിൽ കുടിവെള്ളം കൊണ്ടുവരുന്ന സാഹചര്യം ഒഴിവാക്കി പൂങ്കാവനം പ്ലാസ്റ്റിക് രഹിതമായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പമ്പ മുതൽ സന്നിധാനം വരെ 106 കുടിവെള്ള കിയോസ്കുകൾ ഒരുക്കിയിട്ടുള്ളത്. മണിക്കൂറിൽ 35,000 ലിറ്റർ ഉത്പാദനശേഷിയുള്ള 9 RO പ്ലാന്റുകൾ ഇതിനായി സ്ഥാപിച്ചിട്ടുണ്ട്. ക്വാളിറ്റി കൺട്രോളിനായി സന്നിധാനത്തും പമ്പയിലും പരിശോധനാ യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നു.
ശബരിമല തീർത്ഥാടകർ മല കയറുമ്പോൾ ഉണ്ടായേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനായി ദർശനത്തിന് എത്തുന്നതിന് മുൻപ് തന്നെ നടത്തം ഉൾപ്പെടെയുള്ള ലഘു വ്യായാമങ്ങൾ ശീലിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. ക്ഷീണം അനുഭവപ്പെട്ടാൽ സാവധാനം വിശ്രമം എടുത്ത ശേഷം മാത്രമേ യാത്ര തുടരാവൂ. ആവശ്യമെങ്കിൽ വഴിയിലുടനീളം സജ്ജീകരിച്ചിട്ടുള്ള മെഡിക്കൽ യൂണിറ്റുകളിലെ ഓക്സിജൻ സിലിണ്ടർ സേവനം പ്രയോജനപ്പെടുത്തണം. സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ വ്രതകാലത്ത് നിർത്തരുത്. മല കയറുന്നതിന് മുൻപ് എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടാൽ പമ്പയിൽ നിന്ന് തന്നെ ചികിത്സ തേടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. കൊച്ചി വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയ ആദ്യ ഓമന മൃഗമായി ഇവ എന്ന പൂച്ചക്കുട്ടി. ഖത്തറിൽ നിന്നെത്തിയ ചേലക്കര സ്വദേശി രാമചന്ദ്രനാണ് പൂച്ചക്കുട്ടിയുമായി വന്നിറങ്ങിയത്. വിദേശത്ത് നിന്നും ഓമന മൃഗങ്ങളെ കൊണ്ടുവരുന്നതിനുള്ള അംഗീകാരം കഴിഞ്ഞ മാസമാണ് കൊച്ചി വിമാനത്താവളത്തിന് ലഭിച്ചത്. കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലെ വഴിപാട് പ്രസാദമായി പയറും തേങ്ങാപ്പൂളും മാത്രമാണ് നൽകുന്നതെന്ന് ക്ഷേത്രം അധികൃതർ അറിയിച്ചു. ശ്രീ മുത്തപ്പൻ അരവണ പായസം എന്ന പേരിൽ വ്യാപാരികൾ കച്ചവടം നടത്തുന്നതിൽ പറശ്ശിനി മഠപുരയ്ക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ക്ഷേത്ര ട്രസ്റ്റി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ADM നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. നവീൻ ബാബുവിന്റെ ഭാര്യ ഇക്കാര്യം ആവശ്യപ്പെട്ട് ഇതിനകം തന്നെ റിട്ട് ഹർജി നൽകിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി തീർപ്പാക്കിയത്. ക്ഷേമ പെൻഷൻ തട്ടിയെടുത്ത ഉദ്യോഗസ്ഥന്മാരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രൻ. വലിയ തുക ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ സാധാരണക്കാരുടെ അത്താണി കൈവശപ്പെടുത്തുന്നത് മനുഷ്യത്വ വിരുദ്ധമായ കാര്യമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. കൊച്ചിയിൽ വൈകിട്ട് 7:30 മത്സരം. കേരളത്തിൽ അടുത്ത 5 ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. തൃശൂർ മലപ്പുറം ജില്ലകളിൽ മറ്റന്നാൾ ഓറഞ്ച് ജാഗ്രതയും പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കൻ കേരള തീരത്ത് മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 1190 പോയിന്റ് താഴ്ന്ന് 79,044, ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 361 പോയിന്റ് നഷ്ടത്തിൽ 23,914 വ്യാപാരം അവസാനിപ്പിച്ചു. കോട്ടയം വഴിയുള്ള കൊല്ലം എറണാകുളം കൊല്ലം മെമു ട്രെയിൻ സർവീസ് 2025 May 30 വരെ നീട്ടി ഇന്ത്യൻ റെയിൽവേ. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെയും വൈകിട്ടുമായാണ് മെമു സർവീസ് നടത്തുന്നത്. കോട്ടയം വഴിയുള്ള തീവണ്ടി യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ചാണ് മെമു സർവീസ് ആരംഭിച്ചത്. തിരുവനന്തപുരത്തെ മണക്കാട് തിരുവല്ലം റോഡ് പണികൾ പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കിയതായി ജല അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചു. കമ്മീഷൻ നൽകിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ രാജ്യാന്തര ടെർമിനലിൽ പുതിയ ലോഞ്ച് പ്രവർത്തനം തുടങ്ങി. നിലവിലുള്ള ലോഞ്ചിന് പുറമെയാണിത്. ലോകോത്തര നിലവാരത്തിൽ ഒരുക്കിയിരിക്കുന്ന അദാനി ലോഞ്ചിൽ 50+ യാത്രക്കാർക്ക് ഒരേ സമയം വിശ്രമിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ബഹുജനങ്ങളെ അണിനിരത്തി മാലിന്യമുക്തം നവകേരളം പദ്ധതി ഊർജ്ജിതമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനം. മുനമ്പം ഭൂമി പ്രശ്നം പഠിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച് സംസ്ഥാന സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. സംസ്ഥാനത്തെ ITI ശനിയാഴ്ച അവധിയും ആർത്തവ അവധിയും പ്രഖ്യാപിച്ച് മന്ത്രി വി ശിവൻകുട്ടി. ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറേൻ സത്യപ്രതിജ്ഞ ചെയ്തു. ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് സമാപനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.